ഹല്ലേലൂയ. ഒരു നിമിഷം തുറന്നിരിക്കാം. ഇന്നലെ വരെ ജീവിച്ചതുപോലെയും ഇന്നത് ഇന്നലെ വരെ പ്രവർത്തിച്ചതുപോലെയും ഒരു സാധാരണ ജീവിതത്തിലേക്കോ പ്രവർത്തനത്തിലേക്കോ അല്ല നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്. ഏതോ ചിലത് ചെയ്യുവാൻ പോകുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ദൈവത്തിന്റെ മഹത്വം ചുമന്നുകൊണ്ടാ പോകുന്നത്. നിശ്ചയമായും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് വ്യക്തികളെ കർത്താവ് പണിതു. ഇല്ലെന്ന് പറയാനൊക്കോ, അങ്ങനെ പണിയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിക്കപ്പെടാത്തവരെന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കർത്താവ് പണിതു. സാധാരണ ഞാൻ ഈ യുവജനങ്ങളെ കൊണ്ട് ഒരു അഞ്ചാറ് ദിവസത്തെ ക്യാമ്പ് നടത്താറുണ്ട്. ഏറ്റവും വലിയ കള്ളനായി നടന്നാലും ഈ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ ഏറ്റവും നല്ല ഒരു ദൈവപൈതലായി മാറും. ഞാൻ പറയും, എങ്ങനെയുള്ളതിനെ ഇങ്ങ് തന്നാ മതി. ഞങ്ങൾ പണിപ്പുരയിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവരെ പണിത് അമേൻ പുതുക്കി തിരിച്ചു കൊണ്ടുതരാം. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ചർച്ചിലെ 1400 യുവാക്കളെ, യുവതി യുവാക്കളെ ഒരുമിച്ച് കൂട്ടി. അത്രയും പേര് എൻ്റെ ചർച്ചിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് വന്ന് വരാൻ, 14 വയസ്സിന് മുകളിൽ വിവാഹമാകാത്തവർ. ഫിസ്ലോ, ഈ യുവജനങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ ഓരോ പ്രാവശ്യവും ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെ ദൈവസ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പണമുള്ളവർ. തലമുറ എന്നതൊരു വലിയ പ്രശ്നമാണ്. സമയം ഇല്ലാത്തത് കൊണ്ട് അവസാനം ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം എന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ നമ്മുടെ രാജ്യത്തിൽ വേണം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അഡ്രസ് ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നോ ദൈവം ഉയർത്തിയെങ്കിൽ അതുപോലെ ആ ദൈവം എന്നെയും കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പസ്കോശമീതി. ഞങ്ങളുടെ അവിടെ ഒരു 40 വർഷത്തേക്ക് മുൻപേ ആദ്യമായി പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന എൻ്റെ മാതാവാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കൺവെൻഷൻ, എൻ്റെ വീട്ടുകാരൊക്കെയാണ് ക്വയർ മെമ്പേഴ്സ്. എൻ്റെ വീട്ടിലും യാക്കോബിൻ്റെ വീട്ടിലുള്ളതുപോലൊക്കെ ആളുണ്ടായിരുന്നു. 11 മക്കളാണ്, ഒരമ്മയും അവരും. 11 മക്കൾ. അപ്പോൾ ഈ ഞാൻ അതിൽ 10-ാമത്തത്. എൻ്റെ മൂത്തവരാണ് ബാക്കി 9 പേർ. ഇവരാണ് അവിടുത്തെ താളമേളങ്ങളും പാട്ടും. അവിടെ പാട്ടുകൾ പഠിക്കും, കൺവെൻഷൻ പാടും. എനിക്ക് ആ കൊച്ചു പ്രായം മുതൽ ഭയങ്കര ആഗ്രഹം പാടാൻ. ഞാൻ ഇവർ പാടുമ്പോൾ കൂടെ ചേർക്കത്തില്ലെങ്കിലും അകന്ന് നിന്ന് പാട്ട് പഠിക്കും. ഇവർ പാടാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഒരറ്റത്ത് ഞാനും കൂടെ പോയി നിൽക്കും. അവരെന്നെ വിരട്ടും. അവരെന്നെ പുറത്തു പോകാൻ പറഞ്ഞാൽ പോകാതെ പിന്നെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോഴാണ് ഒരു ദിവസം കോശവീതൻ എന്നോട് കോപിച്ചു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വീട് വരെ ഓടി. എന്നാൽ തുടർന്ന് ഞാൻ വർഷിപ്പ് ചെയ്യാൻ തന്നെ എത്ര ലക്ഷക്കണക്കിനുള്ള അവൻ ജനങ്ങൾ കൂടുന്ന സ്റ്റേഡിയങ്ങളിൽ നിൽക്കാൻ കർത്താവ് കൃപ നൽകി. ഈ പറഞ്ഞതുപോലെ 14 മിനിറ്റ് പ്രസംഗിക്കാൻ 6 മാസം പ്രാർത്ഥിച്ചു. 1-ാമത്തെ കൺവെൻഷന് പ്രസംഗിക്കാൻ 73 വാക്യം കാണാതെ പഠിച്ച് ഏകദേശം 1 വർഷം പ്രാർത്ഥിച്ചു. ആദ്യത്തെ എൻ്റെ 14 മിനിറ്റ് പ്രസംഗത്തിന് 6 മാസം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് നീ വെളിപ്പെടുത്തിയല്ലാതെ ഞാൻ പ്രസംഗിക്കത്തില്ല. അങ്ങനെ സ്വപ്നം കണ്ട ഒരു വചനമാണ് അത് വെളിപ്പാടെന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടൊരു വചനം, ആ വചനം മെസ്സേജാക്കി ഞാൻ ആദ്യം പ്രസംഗിച്ചു. വില കൊടുക്കുവാൻ തയ്യാറോടെ വേണം എങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. കരയുന്ന ഹൃദയം വേണം, സ്വർഗം കരച്ചിൽ കേൾക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ആ വേദികൾ ഞങ്ങൾക്ക് ആരും തന്നില്ല. ഈ പറഞ്ഞതുപോലെ നിന്ന് തന്നെ വേദിയായി മാറിയെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കാരണം ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യത്തിലും ഈ തമിഴ്നാടിനോട് അടുത്ത സ്ഥലമാണ്, അതുകൊണ്ട് ലാംഗ്വേജ് പോലും ക്ലിയർ അല്ല. എത്ര ബുദ്ധിമുട്ടിയാന്നറിയോ? പക്ഷെ കൃപയാൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, ഇവിടെ ഒത്തിരി പേരുടെ പ്രശ്നം, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ വിടുതലയച്ചു. ആ പാസ് പറഞ്ഞ പോലെ 100+ പേർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച്, അത് നിസ്സാര കാര്യമല്ലോ അല്ല. പ്രൈസ് ദി ലോർഡ്. ഈ സമർപ്പണം മാത്രം പോരാ, തുടർന്ന് പ്രവർത്തനം കൂടെ വേണം. അപ്പോ നിങ്ങൾ സമർപ്പിച്ചു വന്നു വളരെ, പക്ഷെ നിങ്ങൾക്ക് ഇന്നും ഒരു പ്രശ്നം, വേദികൾ ഞാൻ എങ്ങനെ വളരും, ഞാൻ എങ്ങനെ ഉയരും? മുട്ടിന്മേൽ നിൽക്കാൻ തയ്യാറാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്നോട് ചോദിക്കും, നിങ്ങളുടെ സഭ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരുന്നത്? ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. എൻ്റെ കഠിന അധ്വാനം കൊണ്ടൊന്നും സഭ വളരുന്നില്ല. എനിക്ക് ആകെ കൂടെ കുറെ കരയാൻ അറിയാം. ആമേൻ. സ്തോത്രം. കർത്താവ് നൽകിയ ദർശനപ്രകാരം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനല്ല. ഹലോ, വലിയ പ്രാർത്ഥനക്കാരനല്ല. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച പ്രാർത്ഥനക്കാരനൊന്നുമല്ല. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ 7, 8, 10 മണിക്കൂറുകൾ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ചർച്ചിൽ തന്നെ അങ്ങനെ ധാരാളം പേരുണ്ട്. പ്രൈസലോ. പക്ഷെ കുറെ കരയാനേ അറിയാം. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഒന്ന് എന്തിനു വേണ്ടി വിളിച്ചു എന്ന് ദൈവത്തോട് ചോദിച്ച് ദർശനം പ്രാപിക്കുക. നിങ്ങൾ വീട്ടിലൊരു ജോലിക്കാരനെ വിളിച്ചാൽ പോലും എന്ത് ജോലി ചെയ്യണമെന്ന് അറിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ അല്ലേ? ഇതുപോലെ നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവിനെ എന്തിനു വേണ്ടി വിളിച്ചു, എൻ്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്ത് പൂർത്തിയാക്കേണ്ട ജോലി എന്താണ്? ആമേൻ. അതിനാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തമായ ശുശ്രൂഷ. നീ എല്ലാവരും പീറ്റർ പാസ്റ്റർ പോലെ, എല്ലാവരും റൈസ് തോമസിനെ പോലെയോ, എല്ലാവരും അല്ലെങ്കിൽ പാസ്റ്റർ ബിനോയെ പോലെയോ, ഇങ്ങനെ ഒന്നും ഇവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കരുത്. എൻ്റെ കർത്താവിൻ്റെ രാജ്യം പണിയുവാൻ വ്യത്യസ്ത ശുശ്രൂഷകൾ ഉള്ളവർ ആവശ്യം. ആമേൻ. ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ വിളിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തെ ഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് ഉള്ളിൽ തന്ന ദർശനം ഞാൻ ഒരു വാക്കോടെ പറഞ്ഞാൽ, ബൈബിൾ കോളേജിൽ വെച്ച് തന്നെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി അല്ല, ദേശത്തിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാ വ്യക്തികളിലൂടെ സംസാരിച്ചപ്പോൾ ഞാൻ പോയി മുട്ടൽ കുത്തിയ ദൈവസന്നിധിയിൽ കരഞ്ഞ 4 പോയിന്റുകളുണ്ട്. ഒന്ന്, ഞാൻ കേരളത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഒരു പഴയ സഭയുടെ ശുശ്രൂഷകനായി പോകത്തില്ല. ഒരു ആത്മാക്കളും ഇല്ലാത്തൊരു ഏരി എന്ന് എനിക്ക് തരണം. ആമേൻ. രണ്ടാമത്, കൃപാവരങ്ങളോടുകൂടെ ഞാൻ ശുശ്രൂഷ ചെയ്യണം. മൂന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി ഞാൻ മാറണം. അസൂയ ഉണ്ടാകാം, ഇതുപോലെ ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടാകാം. അന്ന് എൻ്റെ കൊച്ചറിവിൽ ഞാൻ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ സഭയെക്കാളും വേറെ സഭ വളരരുത് എന്നല്ല, അത് 10,000 ആത്മാക്കളാകുമ്പോൾ എനിക്ക് 11,000 ആകണം, അത് 100,000 ആകുമ്പോൾ എനിക്ക് 110,000 ആകണം. ഹലോ. ആമേൻ. ഒരു സ്റ്റെപ്പ് വളർന്നിട്ട് കുറുകി പോകാനല്ല. അത് ഞാൻ മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം, ലോകരാജ്യങ്ങളിൽ ഞാൻ പ്രസംഗിക്കണം. ഈ 4 പോയിന്റിന് ഞാൻ യോഗ്യനല്ല, എനിക്ക് നന്നായി അറിയാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ സ്റ്റെപ്സായി, ഇപ്പൊ അവിടെ വന്ന കുറെ ബദൽ ബൈബിൾ കോളേജിൽ സ്റ്റെപ്പുകൾ പണിതിട്ടുണ്ട്. ഇതിന്റെ ഓരോ കോണുകളിൽ ഒളിച്ചിരുന്ന് കരയും. ആമേൻ. ഫ്യൂച്ചർ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് അതുപോലൊരു സ്ഥലത്തെ നൽകി. അവിടെ ഒരു എന്ന് പറഞ്ഞാൽ അന്ന് ഓല വില കൊടുത്ത് വാങ്ങാൻ കാശില്ല. എന്ന് പറഞ്ഞ നമുക്കെല്ലാം ഉണ്ടെങ്കിൽ ദൈവവേല ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടൊക്കെ ക്ലിയർ ആയാൽ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പോൾ ഒരു പിന്മാറ്റക്കാരനായ മനുഷ്യനോട് ഇതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പല വീടുകളിലായി കുറെ തെങ്ങോല വാങ്ങിക്കൊണ്ടുവന്നു. സ്വന്തമല്ലാത്ത അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ആ തെങ്ങോലകൾ മറച്ച് ഒരു ഷെഡ് പണിതു. അവിടെ സി എസ് ഐയിൽ നിന്ന് കത്തോലിക്കയിൽ ചാടി അവിടെ നിന്ന് ഹിന്ദുവായി ഭദ്രകാളി ക്ഷേത്രം പണിത് വണങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയി, ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഭദ്രകാളി ക്ഷേത്രം പൊളിച്ച് അതിൽ കാവി പുരട്ടിയ കഥകൾ അവിടെ ഉണ്ടായി. അതിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പുതിയ ഷെഡിന്റെ വാതിലായി വെച്ചു. ഹലോ, അമേൻ. ആരാധിക്കനകത്ത് ആളില്ല. ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുപിടിക്കുവാൻ ഒരാത്മാവിനെ തരണമേ എന്ന് കരയാൻ തുടങ്ങി. വരി വരിയായിട്ട് നിന്ന് ഇവിടെ ഇരിക്കുവാൻ ഒരാത്മാവിനെ തരണമേ, ഇവിടെ ഇരിക്കുവാൻ ഒരാത്മാവിനെ തരണമേ എന്ന് കരഞ്ഞ് ആദ്യം ഒരു എട്ടോ പത്തോ സ്ഥലങ്ങളിൽ ഓരോ തുള്ളി കണ്ണുനീരെങ്കിലും വീഴും, പിന്നെ കണ്ണുനീർ കാണത്തില്ല. അങ്ങനെ ദൈവത്തോട് ചോദിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വേറൊന്നിനും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചു. ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവം വ്യത്യാസം വരുത്തി. ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ജ്വലിക്കുവാൻ തുടങ്ങി. മാരക രോഗികളെ യേശു സൗഖ്യമാക്കുവാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ല, ജനം ഇങ്ങോട്ട് വരുവാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ഈ പറഞ്ഞതുപോലെ ബസ്സിൽ ഞാൻ യാത്ര ചെയ്ത കാലത്ത് ഇതേ സംഭവമാണ് ബസ്സുകളിൽ ഉണ്ടാകുന്നത്. സ്തോത്രം. ഒടുവിൽ എനിക്ക് തന്നെ ബസ്സിൽ കയറാനും കാത്തൊരു സമയമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മാത്രമല്ല, ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ആമേൻ ഭൂതബാധ. എനിക്ക് എന്റെ സഭ വളർച്ചയ്ക്ക് ആദ്യം ഏറ്റവും പ്രയോജനമായിരുന്ന ഭൂതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇങ്ങനെ വന്നിരിക്കും, ഒരാൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു എട്ട് പത്തെണ്ണാണ് വീഴും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഭൂതങ്ങളൊക്കെ കാണാൻ ആൾക്കാർ വരും. സ്തോത്രം. അവർക്ക് പേടിയുണ്ടാകും. എന്നാൽ ഇത് ഭൂതങ്ങളാണ് സഭാ വളർച്ചയ്ക്ക് ആരംഭത്തിൽ എനിക്ക് സഹായമുണ്ടായിരുന്നത്. മാത്രമല്ല, രോഗികളെ കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങി. ദേശത്തിൽ ദൈവം വിടുതലയക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞ ഇന്ന് വളരെ വ്യത്യാസപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പോലീസ് സ്റ്റേഷനിൽ പ്രശ്നങ്ങൾ കൂടുതലുള്ള കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഹൈന്ദവരായ പോലീസുകാർ പീറ്റർ പാസ്റ്ററുടെ കൽപ്പോ നിന്റെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞേക്കും. അങ്ങനെ അവര് പറഞ്ഞയച്ച് വന്ന പല കുടുംബങ്ങൾ എന്നെ ചർച്ചിൽ വിശ്വാസികളായിട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നാട്ടിൽ പലർക്കും അറിയാം അവൻ ദൈവം പ്രവർത്തിക്കുന്നു എന്നത്. ഞാൻ പറഞ്ഞത് ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, വേദികൾ വരട്ടെ, സാഹചര്യം വരട്ടെ, ചുറ്റുപാടുകൾ വരട്ടെ എന്ന് ഒരിക്കലും കാത്തിരിക്കരുത്. നിങ്ങളുടെ വീട് തന്നെ നിങ്ങളുടെ ചർച്ച നിറച്ചു. ഇല്ല, നിങ്ങളൊരു സഭയുടെ വിശ്വാസിയെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ആലയം. ആമേൻ. നിങ്ങളുടെ സമയം ശരിക്കും ചിലവഴിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ കുറഞ്ഞത് 8 മണിക്കൂർ ജോലി ചെയ്യുന്നു. ഇന്ന് പൂർണ്ണസമയ സുവിശേഷ വേലക്കാരെന്ന് പറയുന്നവർ 2 മണിക്കൂർ പോലും ചെയ്യാറില്ല. ഹലോ. പ്രൈസ് ദി ലോർഡ്. അത് പാസ്റ്റേഴ്സ് സെമിനാറിന് പറയേണ്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം കാണും. ആമേൻ. അതുകൊണ്ട് വേദി വരട്ടെ എന്ന് കാത്തിരിക്കണ്ട. എന്ന് പറഞ്ഞതുപോലെ കർത്താവ്, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി കഴിയുമ്പോൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ ഇറങ്ങിക്കഴിയുമ്പോൾ, നിങ്ങൾ അറിയാത്ത പാതകൾ തുറക്കും, നിങ്ങൾ ചിന്തിക്കാത്ത വഴികൾ തുറക്കും, അത്ഭുതങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊരു പ്രബോധനം. സദൃശവാക്യം 4:18 അവിടെ ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ പാത പ്രഭാത വെളിച്ചം പോലെ, അത് നട്ടുച്ച വരെ അത് അതിന്റെ പ്രകാശം വർദ്ധിക്കുന്നു അല്ലേ. നീതിമാന്റെ പാദ പ്രഭാത വെളിച്ചം പോലെ നട്ടുച്ചവരെ അത് അധികാധികം, ഹലോ, അധികമധികം അധികമധികം. നമ്മുടെ ചിന്തയിൽ വളരെ വ്യത്യാസം. ഇന്ന് ചില ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ആത്മീകത്തിന്റെ നട്ടുച്ചയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇനി അടുത്ത ഒരു വർഷമാകുമ്പോൾ ആമേൻ, പകൽ 12 മണിയിൽ നിന്ന് 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, വൈകിട്ട് 6 മണി എന്ന് പ്രകാശം കുറഞ്ഞ അനുഭവത്തിലേക്ക് പോയി പലരും രാത്രിയുടെ അനുഭവത്തിലായി എത്തിച്ചേരുന്നത്. ആമേൻ. ഞാൻ പറയുന്ന ഒന്ന് ദയവായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി പറയുന്നത്. പക്ഷെ നീതിമാന്റെ പാത ആരംഭം പ്രഭാത വെളിച്ചം. ഹലോ, ഹലോ, ആരംഭം പ്രഭാത വെളിച്ചം. ഇനി നട്ടുച്ചവരെ അധികമധികം ശോഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യശ്വാസം വലിക്കുന്നത് നട്ടുച്ചയുടെ അനുഭവത്തിലായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ആത്മീകത്തിൽ നട്ടുച്ചയുടെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ശിമയോനെ പോലെ, പുരോഹിതനെ പോലെ വാർദ്ധക്യത്തിൽ കർത്താവിനെ കരത്തിലെടുത്ത് ലോകത്തിന്റെ വെളിച്ചത്തെ ചുംബനം ചെയ്തുകൊണ്ടാണ് അവൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്തത്. നിങ്ങളുടെ ആത്മീകത വർദ്ധിക്കണം, നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കണം, നിങ്ങളുടെ സുവിശേഷീകരണ പ്രോഗ്രാം വർദ്ധിക്കണം, നിങ്ങളുടെ ആത്മീകത വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇവിടുന്ന് ദൈവകൃപ പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ച് തികഞ്ഞു എന്ന് പോയി നാളെ അടുത്ത ദിവസം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ബലഹീനപ്പെട്ട് ബലഹീനപ്പെട്ട് ബലഹീനപ്പെട്ടിരിക്കരുത്. പ്രാർത്ഥന കുറയരുത്, സുവിശേഷീകരണം കുറയരുത്. നിങ്ങൾ ഓരോ ദിവസവും ഈ ഒറ്റ വാക്യവും ഓർക്കണം, ആമേൻ. ഒരു നീതിമാനാണ് ഞാൻ, നീതിമാന്റെ പാത ആമേൻ പ്രഭാത വെളിച്ചത്തിൽ ആരംഭിക്കുന്നു, അവൻ നട്ടുച്ചയുടെ അവൻ ശോഭയിൽ അവസാനിക്കുന്നു. ആമേൻ. കൈകളെ ഉയർത്തി ദൈവത്തെ വന്ന് സ്തുതിച്ചാട്ടെ, കരങ്ങളെ വന്ന് വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നട്ടുച്ചയുടെ അനുഭവത്തിൽ, നട്ടുച്ചയുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും പ്രകാശത്തിൽ കുറഞ്ഞു വരരുത്, ആത്മീകത്തിൽ കുറഞ്ഞു വരരുത്, പ്രാർത്ഥനയിൽ കുറഞ്ഞു വരരുത്, ആമീൻ ആരാധനയിൽ കുറഞ്ഞു വരരുത്, കർത്തൃസേവയിൽ കുറഞ്ഞു വരരുത്. ദിവസം കഴിയും തോറും നട്ടുച്ചയിലേക്ക് 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 എന്നതുപോലെ പ്രകാശം അധികരിച്ചു വരണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഒരു ആത്മീക വർദ്ധനവ് നമ്മുടെ ജീവിതത്തിൽ വരണം. ശുശ്രൂഷയിൽ ഒരു വർദ്ധനവ് നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. സ്തോത്രം. അന്നത്തെക്കാൾ ഇന്ന് ഞാൻ ശക്തമായി പ്രയോജനപ്പെടുന്നു എന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ശുശ്രൂഷ വളർന്നു വരണം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ കോൺഫറൻസ് മുഖാന്തരം പരിശുദ്ധാത്മാവ് ചെയ്ത സകല കാര്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. വേദപുസ്തക വചനത്തിൽ ഈ സബ്ജക്റ്റ് പ്രസംഗിച്ചൊന്ന് കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. പ്രൈസ്ലോ. പക്ഷെ ലക്ഷ്യം ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പ്രസംഗിച്ചില്ലെങ്കിലും ലക്ഷ്യം കർത്താവ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ദൈവദാസൻ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ, ഒന്ന്, എന്നെ കൊണ്ട് കഴിയില്ല, ഇനി പറ്റത്തില്ല, ആമേൻ എന്ന് എനിക്ക് വിളിയില്ല, കഴിവില്ലെന്ന് ഒതുക്കപ്പെട്ട് കിടക്കുന്നവരെ കർത്താവ് തിരഞ്ഞെടുക്കണം, അതൊരു ലക്ഷ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങി. പക്ഷെ അവസാനം പറയട്ടെ, അന്തർമന്ദിരത്തിലെ കതകിനും കട്ടളയ്ക്കും ഒലിവ് മരം തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. മറ്റു മരങ്ങൾ വേണം, ഒലിവ് മരം ഇതിന് വേണം. ഒലിവ് മരം പഴയ നിയമത്തിൽ വേദപുസ്തക വചന പ്രകാരം യിരെമ്യ പ്രവചനം 11:16 ഇസ്രായേലിന് ദൈവമിട്ട ഓമന പേരാണ് ഒലിവ് മരം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ഒലിവ് മരത്തെ കുറിച്ച് വേദപുസ്തക വചനത്തിൽ വായിക്കുമ്പോൾ സക്കറിയ 4:14 അതിൽ കൊമ്പുകൾ എണ്ണ ഒഴുക്കുന്ന കൊമ്പുകളാണ്. പുതിയ നിയമത്തിൽ റോമർ 17:24 വചനങ്ങളിൽ വായിക്കുമ്പോൾ 17 വാക്യത്തിൽ സ്തോത്രം, അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയ കൊമ്പ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിശ്വാസത്താൽ ആ കൊമ്പ് ഒടിഞ്ഞു പോയി. ഒലിവിൽ സ്തോത്രം, വിശ്വാസത്താൽ നിങ്ങൾ ചേർത്ത് ബന്ധിക്കപ്പെട്ടു. പ്രൈസ് ലോർഡ്. നാം കാട്ടൊലിവായിരുന്നു പുറജാതികൾ, ഇസ്രായേൽ യഹൂദൻ നാട്ടൊലിവായിരുന്നു. നാട്ടൊലിവിലെ കൊമ്പൊടിഞ്ഞപ്പോൾ അതേ സ്ഥാനത്ത് കാട്ടൊലിവായിരുന്ന നമ്മെ അവൻ വെട്ടിയെടുത്ത് യോജിപ്പിച്ചു. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്ന സ്ഥാനം മറക്കരുത്. സ്ഥാനം മറക്കരുത്. അതുകൊണ്ടാണ് നാം പണിയെക്കുറിച്ച് വായിക്കുമ്പോൾ ഇന്ന് നാം സഹപൗരന്മാരാണ്, സ്വന്തം ഭവനക്കാരാണ്, ഒരു വീട്ടുകാരാണ്. ഇതിനൊന്നും നമുക്ക് യോഗ്യത ഇല്ലായിരുന്നു. ഓ, അയോഗ്യരെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തോത്രം പറയാം. സ്വന്തം ജനം യഹൂദന്മാർ അവിശ്വാസത്താൽ മുറിഞ്ഞു പോയ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് പുറജാതിക്കാരായി കാട്ടിൽ കിടന്ന നമ്മെ വെട്ടിയെടുത്ത് യോജിപ്പിച്ച് നല്ല വലിവിന്റെ ഒരു കൊമ്പാക്കി തീർത്തതിനാൽ നന്ദി. എന്നിട്ട് പറയുന്നു, എണ്ണ ഒഴുക്കുന്ന കൊമ്പ്. യേശു കർത്താവ് ആമേൻ ആ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഓ, പുതിയ നിയമ വിശ്വാസിയാക്കുന്ന നീ എണ്ണ ഒഴുക്കുന്ന ഒലിവ് കൊമ്പായി തന്നെ ഇരിക്കണം. അവരെ കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നു, അഭിഷിക്തർ. ആമേൻ. ഞാൻ നിങ്ങൾ അഭിഷിക്തരാ. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് നദികൾ ഒഴുകും, നദികൾ ഒഴുകും. ഈ നദി നിങ്ങളുടെ പട്ടണത്തിൽ ഒന്ന് ചെല്ലുമ്പോൾ പട്ടണത്തിലെ ആമേൻ എന്ന് പറഞ്ഞ കടലിൽ ചെല്ലുമ്പോൾ ഈ വെള്ളം ഒഴുകി കടലിൽ ചെല്ലുമ്പോൾ വെള്ളം പഥ്യമായി തീർന്നിട്ട് ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ഈ വെള്ളമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് പുരുഷാരവും ജാതികളും ഭാഷകളും അത്രയെന്നാ. അങ്ങനെയെങ്കിൽ വലിയൊരു സഭ പണിയാൻ ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞ് അത് നദിയായി ഒഴുകുമ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളുടെ പട്ടണത്തിൽ കേട്ടതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെ ആയാലും ഈ നദി അങ്ങോട്ട് ഒഴുകി ചെല്ലുമ്പോൾ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഓ, നിർജീവരായി കിടക്കുന്നവർ ജീവൻ പ്രാപിക്കുന്നത് നിങ്ങളിലൂടെ ഒഴുകുന്ന ആത്മനദി. ആമേൻ. വെള്ളം പഥ്യമായി തീർന്നിട്ട് അത് ഒരിക്കലും ജീവിക്കത്തില്ലെന്ന് വിചാരിക്കുന്നതൊക്കെ ജീവിക്കും. എണ്ണ ഒഴുക്കുന്ന കൊമ്പായി നീ മാറണം. ജീവജല നദികൾ നിന്നിൽ ഒഴുകണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒഴുകിയ ലെഗസ്കേൽ 47 വായിക്കുമ്പോൾ എല്ലാ തരം സകലവിധ ജാതി മീനുകളും അവിടെ വരും. ഹലോ, പ്രൈസ് ലോർഡ്. നിങ്ങൾ പ്രാപിച്ചില്ലേ? വിശ്വാസത്താൽ പ്രാപിച്ചില്ലേ? ഇതൊന്നോട്ട് കവിഞ്ഞൊടുക്കാൻ തുടങ്ങുമ്പോൾ ഹാമിൻ എല്ലാ ജാതി മീനും അവിടെ എത്തും. ഓ, ഒരു സ്തോത്രം പറഞ്ഞൂടെ. നിങ്ങൾക്ക് അതൊന്നും വേണ്ട അല്ലേ? കുറെ മലയാളി മീന് മാത്രം മതിയോ? മലയാളി മീന് മാത്രം മതിയോ? കുറെ തമിഴ് മീന് മാത്രം മതിയോ? കുറെ ഇന്ത്യക്കാരായ മീന് മാത്രം മതിയോ? ഇല്ല, എത്ര ജാതി, എത്ര മതക്കാർ, എത്ര ജാതിക്കാർ, എത്ര ഭാഷക്കാരുണ്ടോ? ബൈബിളിൽ പറയുന്നു, നിന്നിൽ നിന്ന് ഈ നദി ഒഴുകിയാൽ എല്ലാ ജാതി മീനും കരം തട്ടി വന്ന് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിൽ ജാതി ബന്ധനം അടിയട്ടെ, ഭാഷ ബന്ധനം. അതുകൊണ്ട് നിന്നിൽ കൂടെ ഒഴുകുന്ന ആത്മ പകർച്ച നിന്റെ ദേശത്തിൽ, നിന്റെ പട്ടണം മീൻ പെരുകുമ്പോൾ മീൻ പിടിക്കാനും പെരുകും. ഹലോ, അമേൻ. മീൻ പെരുകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷയിൽ പറഞ്ഞ ഇന്നത്തെ വിശ്വാസികളൊക്കെ പിന്നെ മീൻ പിടിക്കാരായി മാറും. മീൻ ആത്മാക്കളെ കാണിക്കുന്നു, മനുഷ്യരെ പിടിക്കുന്നവരാകുന്നു. ഹല്ലേലൂയ. ഹലോ, ഇതൊന്നും പറ്റത്തില്ലെന്ന കണക്കിലാണ് ചിലരുടെ ഇരിപ്പ് കണ്ടാൽ. ചിലർക്ക് പെട്ടെന്ന് പോയാൽ മതി, പക്ഷെ കേട്ടേച്ച് പോയി എന്റെ സമയത്തിൽ ഞാൻ നിന്നോളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശക്തമായി പറയാം, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. ഓ, വിശ്വസിച്ചോ, കർത്താവിൽ വിശ്വസിച്ചോ. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയോ? പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു എന്നുള്ളവർ രണ്ട് കരവെന്ന് വീശി പറഞ്ഞാട്ടെ. നന്നാ വീശിയാട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നു, അകത്ത് വിശ്വസിച്ച നിന്നിൽ നിന്ന് ഒരു നദിയായി ഒഴുകാൻ പോകുകയാണ്. ഒറ്റ നദിയല്ല, നദികൾ, നദികൾ, നദികൾ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നദികൾ ഇപ്പോഴേ ഒഴുകട്ടെ, ഇപ്പോഴേ ഒഴുകാൻ ആരംഭിക്കട്ടെ. നീ എങ്ങോട്ട് പോയാലും നദിയായി അത് ഒഴുകും, നീ എവിടെ പോയാലും നദിയായി ഒഴുകും. ആ ദേശത്തിൽ ഒഴുകും, ആ പട്ടണത്തിൽ, ആ ഗ്രാമത്തിൽ, എല്ലാ കോണുകളിലും ഈ നദി ഒഴുകും. എല്ലാ വക മീനുകളും പിടിക്കാൻ നിങ്ങൾ തയ്യാറാകണം. സ്തോത്രം, സ്തോത്രം. ഇങ്ങോട്ട് വന്നേക്കുവന്നേ, ഈ നദി ഒഴികെ അതിങ്ങോട്ട് വരും. നദി ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും മുട്ടോള നരിയാണിയോളം. ഈ നരിയാണിയോളം ഉണ്ടെങ്കിൽ നൊത്തോലി മീനൊക്കെ വരത്തുള്ളൂ. മുട്ടോളം ഉണ്ടെങ്കിൽ മത്തി കൂടെ വന്നെന്ന് വരും. പക്ഷെ നീന്തിയിട്ടല്ലാതെ കടക്കത്തക്ക പ്രവാഹം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. വലിയ വലിയ ചിന്തകൾ ഇവയൊക്കെ കൊണ്ട് ഇവിടെ ബിസിനസ് നടത്തിയാൽ ഒന്നും നടക്കത്തില്ല. ഇങ്ങോട്ട് വന്നോളും. പ്ലീസ് ലോർഡ്. ഇന്ന് ഞങ്ങളുടെ ആ സ്ഥലത്ത് ആ നാട്ടുകാർക്കറിയാം ഞങ്ങളുടെ ചർച്ചിൽ വന്ന് യേശു ഏത് രോഗത്തെ സൗഖ്യമാണെന്ന് ചോദിച്ചാൽ അവർ തിരികെ ചോദിക്കും യേശുവിനെ സൗഖ്യമാക്കാൻ പറ്റാത്ത രോഗം. എയ്ഡ്സ് രോഗിയായിട്ട് വന്നാലും അവർ സൗഖ്യം പ്രാപിക്കുന്നു, ക്യാൻസർ രോഗിയായി വന്നാലും സൗഖ്യം പ്രാപിക്കുന്നു. അമേ സ്തോത്രം. ഓരോ ആരാധനകളിൽ ഞങ്ങൾ കാണുന്നു അവൻ പന്തിന്റെ വലിപ്പമുള്ള മൂന്നോ നാലോ അഞ്ചോ മുഴകളോടെ വരുന്നു, തിരുപ്പോയി തിരിച്ചു പോകുമ്പോൾ ആ പന്ത് ഇല്ലാതെ പോകുന്നു. ആരും തൊടുന്നില്ല അവനെ, ആരും കൈപോലും വയ്ക്കുന്നില്ല. ഒരിക്കലും സ്റ്റേജ് വിട്ടു പോയി തൊട്ട ശേഷം ആ മുഴ മാറുന്ന ആരും പറയുന്നില്ല. യേശുവിന്റെ നാമം, എല്ലാ ഗ്രൂപ്പുകളെയും ഒരുമിച്ച് പഠിക്കണം. ഏത് ഗ്രൂപ്പായാലും ചെത്തി സൈസാക്കി ക്രിസ്തുവിലാണ് പണിയുന്നത് കൊണ്ട് ഒരു മാറ്റവുമില്ല. ആത്മീക ആഹാരം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, ആത്മീക ജലം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ജീവന്റെ മാർഗം ലോകത്തിനേകാൻ ജീവജ്യോതിസായി തീരേണം ഞാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ജീവിതത്തിൽ ആരംഭകാലത്തിൽ എപ്പോഴും ഞാൻ ദൈവത്തോട് പാടുന്ന ഒരു കാര്യമാണ്, ജീവന്റെ മാർഗം ലോകത്തിനേകാൻ ജീവജ്യോതിസായി തീരേണം ഞാൻ. ജീവന്റെ മാർഗം ഞാൻ
ദൈവത്തെ സ്തുതിപ്പാനിടയാക്കണമേ. ബലഹീനർക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം.